നമുക്ക് അല്പസമയം ദൈവവചനത്തിന്റെ മുമ്പാകെ നമുക്കായിരിക്കാം. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നല്ലോ. നമ്മൾ ഈ കാലയളവിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ ഈ കൊറോണ വൈറസിന് മനുഷ്യന് വളരെ പേടിയാണ്. എന്നാൽ മനുഷ്യന് ദൈവത്തെ എത്രത്തോളം പേടിയുണ്ടെന്ന് അറിയുവാനായിട്ട് കഴിയുന്നില്ല. ഈ പീലാത്തോസിന്റെ കാലത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കൈകഴുകൽ ഈ 2020 നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൈകളെല്ലാം കഴുകി കഴുകി വെളുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് എല്ലാ ആഴ്ചകളിലും ഈ പ്രെയർ ലൈനിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാനും ദൈവവചനം കേൾക്കുവാനെല്ലാം ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. 1 തെസലോനിക്കർ 5 അതിൻ്റെ 16, 17, 18 വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുന്നത്. എപ്പോഴും സന്തോഷിക്കുവീൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പോസ്തലനായ പൗലോസ് ഈ തെസലോനിയർക്ക് ലേഖനം എഴുതിയപ്പോൾ അവരെ പ്രബോധിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ 5 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിലെ 3 വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചത്. നമ്മൾ ഈ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തെസലോനിക്ക സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പൗലോസിന്റെ മിഷനറി യാത്രയുടെ ഫലമായി ഉടലെടുത്ത ഒരു സഭയാണ് തെസലോനിക്ക സഭ. വളരെ യഹൂദർ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പട്ടണം. പൗലോസ് തന്റെ 2 മിഷനറി യാത്രയിലാണ് അവിടെ കടന്നു ചെല്ലുന്നതും ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചതും. അനേകർ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 17 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പൗലോസ് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവിടെ പ്രസംഗിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ശക്തമായിട്ടുള്ള എതിർപ്പുകളൊക്കെയും ഉണ്ടാകിയാൽ പൗലോസ് ബെരോബ വഴി അതേന എന്ന പട്ടണത്തിലേക്ക് പോയി. തന്റെ സഹപ്രവർത്തകരായ സീലാസിനെയും തിമത്യോസിനെയും തെസലോനിക്ക സഭയുടെ സ്ഥിതി അറിയുന്നതിനും വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുന്നതിനും ആയി അവരെ തെസലോനിക്കയിലേക്ക് പറഞ്ഞയച്ചിട്ട് പൗലോസ് കൊരിന്തിലേക്ക് പോയ പൗലോസ് ഏതാണ്ട് 1.5 അവിടെ താമസിച്ചു. ഈ കാലഘട്ടത്തിൽ തിമത്യോസ് മടങ്ങി വന്ന് തെസലോനിക്ക സഭയിലെ വിവരങ്ങൾ പൗലോസിനെ അറിയിക്കുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 18 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിനുള്ള മറുപടിയായി കൊരിന്തിൽ വെച്ച് എഴുതിയ ലേഖനമാണ് തെസലോനിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനം. അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യാശ, സ്നേഹം, കഷ്ടതയിലെ സ്ഥിരത, വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനുള്ള അവരുടെ ശ്രമത്തെ പൗലോസ് അഭിനന്ദിക്കുകയും ദൈനംദിന ജീവിതത്തിൽ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധവന്മാരാക്കുകയും ചെയ്യുകയും അത്രേ ഈ ലേഖനത്തിൽ കൂടെ പൗലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പകൽക്കാലം നാം ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും സന്തോഷിക്കുവീൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അനിവാര്യമായി വിളങ്ങേണ്ട ചില നല്ല ഗുണങ്ങളെയാണ് പൗലോസ് ഈ 5-ാം അധ്യായത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും സന്തോഷിക്കുന്ന അനുഭവം, റിജോയ്സ് ഓൾവേസ്. അതിനുള്ള ബന്ധത്തിൽ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, എഗൈൻ ഐ വിൽ സേ റിജോയ്സ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ, സന്തോഷിക്കുവീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഒരു വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിന്റെ ജീവിതം ഏതവസരത്തിലും സന്തോഷിക്കുന്നതായിരിക്കണം. അത് ദുഃഖത്തിലും സന്തോഷത്തിലും ആപത്തിലും സുഖത്തിലും സന്തോഷിക്കുന്ന അനുഭവം. അപ്പം മറ്റുള്ളവർ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നിന്നും ദർശിക്കേണ്ടത് സന്തോഷിക്കുന്ന അനുഭവമായിരിക്കണം. അതിനുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും, മൈ ജോയ് മേ ബി ഇൻ യു, നിങ്ങളുടെ സന്തോഷം പൂർണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ താൻ പ്രാവർത്തികമാക്കിയ അനുഭവം അത്രേ ഇവിടെ താൻ പങ്കിടുന്നത്. അതിനുള്ള ബന്ധത്തിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കവിടെ ചില കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നു. അതിന്റെ 16-ാം അധ്യായം അതിന്റെ 16 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഫിലിപ്പിയയിലെ കാരാഗ്രഹത്തിലെ അനുഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരാഗ്രഹത്തിൽ കിടന്ന് പാട്ടുപാടി സന്തോഷിച്ച അനുഭവം. അപ്പോൾ തനിക്കുണ്ടായ ആഴമായ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് താൻ പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഫിലിപ്പിൻ കാരാഗ്രഹത്തിൽ ആയിരുന്ന പൗലോസ് തന്റെ കൈയും കാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പൗലോസ്, ഈ പൗലോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ താൻ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു ക്വാളിഫൈഡ് പേഴ്സണാണ്, ഒരു ധനികനായ മനുഷ്യൻ, എല്ലാവരാലും അറിയപ്പെടുന്ന വ്യക്തി, ഒരു ഇൻഫ്ലുവൻസ്ഡ് പേഴ്സൺ, നല്ല പൊസിഷനിലിരുന്ന ഒരാള്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല പാണ്ഡിത്യമുള്ള, നല്ല എഡ്യൂക്കേഷൻ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ വ്യക്തി ഇപ്പോൾ ഫിലിപ്പിൻ കാരാഗ്രഹത്തിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ തന്റെ കുറ്റം ബോധ്യപ്പെടുത്താതെ തന്നെ അടിച്ച് അങ്ങനെ അവശനായി ജയിലിൽ ഇട്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് ഈ ചരിത്രഭാവങ്ങളെല്ലാം നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ട് വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ അവിടെ ആ ജയിലിൽ വലിയ ദൈവശക്തി അവിടെ വ്യാപരിക്കുവാനായിട്ട് ഇടയായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം ഈ സാഹചര്യത്തിൽ. അല്ലെങ്കിൽ ഈ വൈറസ് മൂലം നമുക്ക് സാന്ദ്രമായിട്ട് വെളിയിലോട്ട് പോകുവാനോ ഒന്നും ചെയ്യുവാനോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ഇവിടെ പൗലോസിന്റെയും ശീലാസിന്റെയും അനുഭവം നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവരുടെ പ്രത്യേകമായിട്ടുള്ള ആ സാഹചര്യത്തിൽ അവരായിരുന്നപ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗര പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാക്കുവാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അപ്പോൾ ആയിരിക്കുന്ന ആ സിറ്റുവേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ്. മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ അർദ്ധരാത്രിക്ക് പൗലോസും സീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു ർദ്ദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാന ലിങ്ങി വാതിലൊക്കെയും തുറന്നു പോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അവിടെ നടന്നതായിട്ടുള്ള മൂന്ന് കാര്യമുണ്ട്. പ്രൈസ് ഗോഡ്. അർദ്ധരാത്രിക്ക് പൗലോസും സീലാസും ഒന്ന് പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. ഈ മൂന്ന് കാര്യങ്ങളാണ് അവരവിടെ ചെയ്തത്. അവരായി സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം. ഒരു വിധത്തിലും ഈ വിധ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ ഇതിന്റെ നടുവിൽ അവർക്ക് ചെയ്യുവാൻ കഴിഞ്ഞത് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം നമുക്ക് ദൈവത്തെ ചില വിടുതലുകൾ നടക്കുവന്ന് ഇന്ന് പകൽക്കാലം ധരിച്ചാൽ നമ്മുടെ ജീവിത ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെരിഗോവും മതി എന്ന് ചോദിച്ചാൽ അവർ ആർപ്പിട്ട് ഈ വീക്ക് പ്രതികൂലമായി ഞാനും നിങ്ങളും ഈ നാളുകളിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും നമുക്ക് വിടുതൽ ഉണ്ടാകണമെങ്കിൽ നമ്മളായിരിക്കുന്ന സിറ്റുവേഷനിൽ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. കാരണം ദൈവം സ്തുതിക്ക് യോഗ്യനാണ്. പ്രൈസ് ഗോഡ്. കാരണം അവൻ ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവരാണ് നമ്മുടെ ദൈവം. അപ്പോൾ സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായ ദൈവത്തെ നമ്മൾ അങ്ങ് മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ, ചില വ്യതിയാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ദൈവത്തെ സ്തുതിക്കുവാൻ എത്രയെത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ജീവിത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയുമെങ്കിൽ നാളെ ലഭിക്കാനുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയും ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ സംഭവിച്ചെന്തെന്നറിയാമോ? അവിടെ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവരുടെ കൈകാലുകളിൽ ഇട്ടിരുന്ന ചങ്ങലികളെല്ലാം അഴിഞ്ഞുപോയതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നമ്മളായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ, നമ്മുടെ
വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സകലത്തിനും വ്യത്യാസം വരികയാണ്. ഒരുപക്ഷേ പുറമേ കാണാത്ത ചില ചങ്ങലകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മെ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ ഇതിനകത്ത് നമുക്കൊരു ഉദാഹരണം ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ നമ്മളായിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ദൈവം ജീവിതം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരേറ്റുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മൂന്ന് കാര്യങ്ങളാണ് അവരവിടെ ചെയ്തത്. ദൈവത്തോട് പ്രാർത്ഥിച്ചു, പാട്ടുകൾ പാടി, ദൈവത്തെ സ്തുതിച്ചു. മൂന്ന് കാര്യം ചെയ്തപ്പോൾ മൂന്ന് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. രണ്ട്, വാതിലൊക്കെയും തുറന്നു. മൂന്ന്, എല്ലാവരുടെയും ചങ്ങല അടിഞ്ഞു വീണു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ അവസ്ഥയിലായിരിക്കുന്നുവോ, ആ സാഹചര്യത്തിൽ, ആ സിറ്റുവേഷനിൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാനും ദൈവത്തെ പാടി സ്തുതിപ്പാനും നമുക്ക് കഴിയുന്നുവെങ്കിൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചില കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. ഹല്ലേലൂയ. ചില വാതിലുകൾ നമുക്ക് വേണ്ടി ഈ വിശുദ്ധ പകൽക്കാലം തുറക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കൈകാലുകളിൽ ഹല്ലേലൂയ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ദൈവത്തെ സ്തുതിക്കുവാനോ ദൈവത്തിന് നന്ദി കരേറ്റുവാനോ കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ നാം ഓരോരുത്തരും ആയിരിക്കുന്നു എങ്കിൽ പകൽക്കാലത്തെ ആരാധനയിൽ അതൊരു വിടുതൽ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. അപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ തനിക്കുണ്ടായതായിട്ടുള്ള തന്റെ ആഴമായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പറയുകയാണ്, ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കുക. ഇതാണ് പൗലോസിനും നമ്മളോടും പറയുവാനായിട്ടുള്ളത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കുന്നവരുടെ ഒരു അനുഭവമാകണം. അതുമാത്രമല്ല, ഇന്ന് ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരം ഉള്ളതാണ്, ദുഃഖത്തിലും അതുപോലെ തന്നെ ജീവിതത്തിന്റെ അനുഭവം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 16-ാം വാക്യത്തിൽ നമ്മുടെ, these things I have spoken to you so that in me you may have peace, in the world you have tribulations, but take courage, I have overcome the world. Praise God. Hallelujah. കഥ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയാളിയായ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കും മാത്രമേ സന്തോഷിക്കുവാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. ഈ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. നമുക്ക് ഓ ദൈവത്തിന് നന്ദിയോടണം. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും സന്തോഷിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. റിജോയ്സ് ഓൾവേസ്. രണ്ടാമതായിട്ട് പൗലോസ് പറഞ്ഞിരിക്കുന്നതാ, ഇടവിടാതെ പ്രാർത്ഥന. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ഇടവിടാതെയുള്ള പ്രാർത്ഥനയിലാണ് നിലനിൽക്കുന്നത്. പ്രാർത്ഥന ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറണം. ഇടവിടാതെ പ്രാർത്ഥിക്കുക ഒരു മാതൃകയാണ്. താൻ ദൈവമായിരിക്കെ സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചു. ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിനായി തന്റെ സമയം താൻ ചെലവിട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ തന്റെ വേലയുടെ പൂർത്തീകരണത്തിന് മുമ്പും അതുപോലെ തന്നെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും മലമുകളിൽ ഇരുന്ന് ഒരു രാത്രി മുഴുവനും തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹി സ്പെൻഡ് ദ ഹോൾ നൈറ്റ് ഇൻ പ്രയർ ടു ഗോഡ്. ഹല്ലേലൂയ. മനുഷ്യവർഗത്തിന്റെ ഉത്ഥാനത്തിനായി തൻ യാഗമായി തീരുന്നതിനു മുമ്പായി ഗദസ്വമനയുടെ നിശബ്ദതയിൽ ശിഷ്യന്മാരെ വിട്ട് വേർവിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റ് ശിഷ്യന്മാരെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയിൻ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പിതാവിനോടുള്ള സമ്പർക്കത്തിലായിരിക്കുന്ന ഒരു പുത്രനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിപ്പാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവത്തോട് ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. അപ്പോൾ എപ്പോഴും സന്തോഷിക്കുന്ന അനുഭവം ഉണ്ടാകണം, ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. മൂന്നാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ഗിവ് താങ്ക്സ് ഫോർ എവരിതിങ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടാകണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും അത് നാം ഗ്രഹിക്കുന്നു എങ്കിൽ നാം ദൈവത്തിന് നന്ദി കരേറ്റുന്നവരായിരിക്കും. ഓൾവേസ് ഗിവിങ് താങ്ക്സ് ഫോർ ഓൾ തിങ്സ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഗോഡ് ഈവൻ ദ ഫാദർ. അപ്പോൾ ദൈവവും പിതാവുമായവന് എല്ലാറ്റിനു വേണ്ടി എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക്
ഉണ്ടാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എഫേസ് ലേഖനം 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലും നമുക്ക് അതിനുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വിശുദ്ധന്മാർക്ക് ഉചിതമായിട്ടുള്ള കാര്യത്തെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ഈ ചീത്തത്തരം പൊട്ടച്ചൊല്ല് കളിവാക്ക് ചേർച്ചയല്ലാത്തവയൊന്നും നമ്മുടെ നാവിൽ കൂടെ വരുവാനായിട്ട് പാടുള്ളതല്ല. മറിച്ച് സ്തോത്രമത്രേ വേണ്ടത്. പ്രൈസ് ഗോഡ്, ഇത് വിശുദ്ധന്മാർക്ക് ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാവ് തുറക്കുമ്പോൾ ഹല്ലേലൂയ, എപ്പോഴും ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം കരയറ്റുന്ന അനുഭവം നമ്മുടെ ജീവിതം ഉണ്ടാകണം. ഹല്ലേലൂയ, കാരണം ഒരു വിധത്തിലും പിറുപിറുക്കുന്നതായിട്ടുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എന്റെ മേൽ എന്റെ നാവിന്മേൽ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ, ഞാൻ അവനെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് ഹല്ലേലൂയ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അധരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ നമ്മൾ അർപ്പിക്കുന്നവരായിരിക്കണം. അപ്പോൾ നമ്മുടെ നാവ് തുറക്കുമ്പോൾ, നമ്മുടെ നാവിനെ നമ്മൾ തുറക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം കരയറ്റുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നേ പകൽക്കാലം ഹല്ലേലൂയ, നമുക്കെപ്പോഴും ഹല്ലേലൂയ സന്തോഷിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതുമാത്രമല്ല, എല്ലാറ്റിനും സ്തോത്രം കരയറ്റുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. ഈ പാപപങ്കിലമായ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓ, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകിയ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച, എനിക്ക് വേണ്ടി വധകൾ സഹിച്ച ആ ദൈവം കാൽവറിയിൽ നമ്മളോട് കാണിച്ച ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ദൈവ വൈതലിനെ ജീവിതത്തിൽ നന്ദി കരയറ്റാതിരിക്കുവാനായിട്ട് സാധിക്കാതിരിക്കുന്നത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നാം ഇന്ന് പകൽക്കാലം അനുഭവിക്കുന്ന സകല നന്മകൾക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി പകർന്ന ആ ദൈവകൃപയെ ഓർത്തുകൊണ്ട്, പ്രൈസ് ഗോഡ്, ജീവിതത്തിൽ നന്ദിയും സ്തോത്രവും കരയറ്റുന്നവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിനായി ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഏത് സാഹചര്യത്തിലും, ഏത് സിറ്റുവേഷനിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് നന്ദി കരയറ്റുവാനും ദൈവത്തെ സ്തുതിപ്പാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ആയിരിക്കുന്ന ഈ ചുറ്റുപാടുകൾ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ, ഈ സാഹചര്യങ്ങളെല്ലാം ഹല്ലേലൂയ, എല്ലാറ്റിനും ദൈവം ഒരു വ്യത്യാസം വരുത്തി ഒരു വിശാലതയുടെ അനുഭവത്തിലേക്ക് ഈ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അവിടെ നിന്ന് നയിക്കട്ടെ.